2021 ഒക്ടോബർ 10 ഞായർ. കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദി. ചന്നം പിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. കുടജാദ്രിയിലെ കാറ്റിൽ അക്ഷരപുണ്യം. അക്ഷരപുണ്യത്തിന്റെ ഒരു കഥ പറഞ്ഞു തന്നെ തുടങ്ങാം. പ്രിയ കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ പറഞ്ഞതാണ്. 1985 നീലക്കടമ്പ് എന്ന സിനിമയ്ക്കായി ഗാനങ്ങൾ എഴുതും മുമ്പ് ഒരിക്കൽ പോലും കൊല്ലൂരോ കുടജാദ്രിയിലോ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നായികയുടെ പ്രാർത്ഥനാഗീതമായി കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി, ഗുണദായിനി, ശുഭകാരിണി എന്ന മനോഹരമായ വരികൾ എഴുതിയത് മനസ്സിൽ മൂകാംബികാദേവി കുടികൊണ്ടതുകൊണ്ട് തന്നെയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. രവീന്ദ്രൻ മാഷുടെ സംഗീതത്തിൽ ചിത്ര മനോഹരമായി ആലപിച്ച ആ പാട്ട് സ്റ്റുഡിയോയിൽ വെച്ച് കേട്ട യേശുദാസ് തനിക്കും അത് പാടണമെന്ന് നിർബന്ധം പിടിച്ചുവെന്നും അങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്തതെന്നും ഒരു അനുബന്ധ കൗതുകവും ഉണ്ട്. ആ സിനിമ ചിത്രീകരിക്കപ്പെട്ടില്ലെങ്കിലും അതിലെ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ, ദീപം കയ്യിൽ സന്ധ്യാദീപം അടക്കമുള്ള പാട്ടുകളെല്ലാം സൂപ്പർഹിറ്റായി. അതിനുശേഷമാണ് രചയിതാവ് ശരിക്കും കൊല്ലൂരെത്തി മൂകാംബികാദേവിയെ തൊഴുന്നത്. 1991 കിഴക്കുണരും പക്ഷിക്കു വേണ്ടി സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, ജഗദംബികെ മൂകാംബികെ എന്ന് വേണു നാഗവള്ളിയുടെ നിർദ്ദേശത്തിൽ രവീന്ദ്രമാഷിനു വേണ്ടി എഴുതിയപ്പോഴേക്കും അദ്ദേഹം ശരിക്കും ഒരു ദേവീഭക്തനായി കഴിഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ ആഴ്ച IMG ഓഫീസിൽ വെച്ച് ഞാൻ കാണുമ്പോൾ ചോറ്റാനിക്കരയിൽ തൊഴുതെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ജയകുമാർ സർ. ഞാനപ്പോൾ ഓർത്തത് മൂകാംബികാദേവി തന്നെ തപസ് ചെയ്തുണർത്തിയ ശങ്കരാചാര്യർക്ക് കൊടുത്ത വാക്കാണ്. എന്നും രാവിലെ ഞാൻ ചോറ്റാനിക്കരയിൽ നിർമാല്യ സമയത്ത് വിദ്യാദേവതയായി എത്തിക്കൊള്ളാം. ഇന്നും ചോറ്റാനിക്കരയിൽ 4 മണിക്ക് നിർമാല്യപൂജയും ഉഷപൂജയും കഴിഞ്ഞ് 5 മണിക്ക് മാത്രമേ കൊല്ലൂർ മൂകാംബികയിൽ നട തുറക്കാറുള്ളൂ. 2. വാഗ്ദേവതയെ മലയാളക്കരയിലേക്ക് എത്തിക്കാൻ ജഗദ്ഗുരു ശങ്കരാചാര്യർ കുടജാദ്രിയിലെ കൊടുങ്കാട്ടിൽ അനുഷ്ഠിച്ച ആ തപസ്സും ഏറെ വിഖ്യാതമാണ്. കഠിന തപസ്സിനൊടുവിൽ പ്രത്യക്ഷപ്പെട്ട ദേവി നാട്ടിലേക്കുള്ള ശങ്കരാചാര്യരുടെ ക്ഷണത്തിനു മുന്നിൽ ഒരു നിബന്ധന വച്ചു. ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ വഴികാട്ടൂ, ഞാൻ പിറകെയുണ്ടാവും. എന്നാൽ കൊല്ലൂരെത്തിയപ്പോൾ പാദസരക്കിലുക്കം കേൾക്കാഞ്ഞ് സന്ദേഹിയായ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ ദേവി അവിടെ തന്നെ ആദിപരാശക്തിയായി നിലകൊണ്ടു. ഖിന്നനായ ശങ്കരാചാര്യർക്ക് നിത്യവും പുലർച്ചെ ചോറ്റാനിക്കരയിൽ എത്തിക്കൊള്ളാം എന്ന വാക്കിന് പുറമെ ദേവി ഒരു ഉറപ്പുകൂടി കൊടുത്തു. കൊല്ലൂരിൽ ഒരു മലയാളി പോലും തന്നെ കാണാനെത്താതെ വന്നാൽ അന്ന് ഇവിടം വിട്ട് പൂർണ്ണമായും കേരളത്തിലേക്ക് വന്നുകൊള്ളാം. അത് ഒരിക്കലും സംഭവിച്ചതുമില്ല. അടച്ചിടലിന്റെ ഈ ആസുരകാലത്ത് പോലും മൂകാംബികാ ദർശനത്തിന് മലയാളികൾ കൊല്ലൂരേക്ക് വന്നണയുന്നു. കുട്ടിക്കാലത്തെന്നോ അച്ഛനമ്മമാരുടെ കൂടെയാണ് ഞാൻ ആദ്യമായി കൊല്ലൂരെത്തുന്നത്. പയ്യന്നൂരുകാരായ ഞങ്ങൾക്ക് ഏറെ അകലെയല്ല മൂകാംബികാദേവി. തെക്കൻ കർണാടകയിലെ മംഗലാപുരം വരെ തീവണ്ടികളും അവിടുന്ന് കൊല്ലൂരേക്ക് ബസ്സുകളും സുലഭം. എല്ലാം കൂടി ഒരു 5-6 മണിക്കൂർ യാത്ര. കുറച്ചുകൂടി മുതിർന്നപ്പോൾ ഇഷ്ടാനുസരണം പെട്ടെന്ന് തീരുമാനിക്കുന്നതായി ആ യാത്രകൾ. കൂട്ടുകാരായ ശ്രീകുമാറും വി പ്രഭാകരനും വി മനോഹരനും ഹരിയുമൊക്കെ ആ യാത്രകളിൽ പലപ്പോഴായി കൂട്ടാളികളായി. മനോഹരനും ശ്രീകുമാറും ഇപ്പോൾ വേറെ ലോകത്തേക്ക് യാത്ര പോയി കഴിഞ്ഞു. ശ്രീകുമാർ ശരിക്കും എന്റെ കുടജാദ്രി ഗുരുവുമാണ്. എത്ര തവണ അവനൊത്ത് ആ കാനന വഴി താണ്ടിയിട്ടുണ്ടെന്ന് പറയുക വയ്യ. അക്കാലത്ത് കൊല്ലൂരിൽ ചെല്ലുന്നത് തന്നെ കുടജാദ്രിയിൽ ചെന്ന് ശങ്കരപീഠമേറാനും ചിത്രമൂലയിൽ ധ്യാനത്തിലിരിക്കാനും അമ്പാവനത്തിലെ മഞ്ഞിൽ അലയാനുമൊക്കെ ആണെന്ന സ്ഥിതി വന്നു. 1993 ദൂരദർശന് വേണ്ടി കുടജാദ്രിയിലെ കാറ്റ് എന്ന എന്റെ ഒരു ഡോക്യുമെന്ററി ഷൂട്ടിങ്ങിനായി പടനയിച്ചതും ശ്രീകുമാറായിരുന്നു. TG എന്ന മറ്റൊരു ശ്രീകുമാറായിരുന്നു ക്യാമറാമാൻ. ബൈജു പണിക്കരും SL പ്രദീപും ഞാനുമടങ്ങിയ സംഘം ഒരാഴ്ചയോളം നവരാത്രി കാലത്ത് കൊല്ലൂരും കുടജാദ്രിയിലും അലഞ്ഞു നടന്നു. 3. എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും പ്രിയ സങ്കേതമാണ് കൊല്ലൂരും കുടജാദ്രിയുമൊക്കെ. എത്രയോ വർഷങ്ങളായി MT വാസുദേവൻ നായരും യേശുദാസും മൂകാംബികാ സന്നിധിയിൽ പിറന്നാൾ ദിവസം വന്ന് പ്രാർത്ഥിക്കുന്നു. MT പ്രശസ്തമായ വാനപ്രസ്ഥം എന്ന നോവലിന്റെ ഭൂമിക മൂകാംബികാ പരിസരമാണ്. ഗുരുവും ശിഷ്യയും കുടജാദ്രിയിലെ തണുപ്പും ഭട്ടിന്റെ താമസസ്ഥലത്തെ പുൽപ്പായിയും കരിമ്പടപ്പുതപ്പിനുള്ളിൽ മുരടനക്കുന്ന മോഹത്തണുപ്പിന്റെ സിംഹവുമൊക്കെ ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞുകിടക്കുന്നു. കാക്കനാടന്റെ മധുരസംഗീതം പൊഴിക്കുന്ന കുടജാദ്രി യാത്രാ വിവരണം വായിച്ചതും ഓർമ്മയിലുണ്ട്. എന്തൊരു ഭാവാദ്ര ഭാഷയിലായിരുന്നു ആ പുസ്തകങ്ങൾ. മംഗൾദുർഗ് എന്ന എന്റെ ചെറുകഥയിലെ ജീവിത പരിസരവും മൂകാംബികയാണ്. വളരെ മുമ്പൊരിക്കൽ ക്ഷേത്ര പരിസരത്തെ അടികമാരുടെ മഠങ്ങളിലൊന്നിൽ വെച്ച് ഞാൻ കണ്ടെത്തിയ പെൺകുട്ടിയാണ് അതിലെ നായിക. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹ പ്രാർത്ഥനകളുമായി മൂകാംബികയിലെത്തിയ ഹരികൃഷ്ണമൊത്ത് അവൾ നാട്ടിലേക്ക് മടങ്ങുന്നു. ഏതോ വനസ്ഥലികളിൽ എന്ന കഥയിലും ദേവിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 4. ത്രിമൂർത്തികൾക്കൊപ്പം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ദേവീരൂപങ്ങളും മൂകാംബികയിൽ സമ്മേളിക്കുന്നു. സരസ്വതി മണ്ഡപം എന്നും അക്ഷര വെളിച്ചത്താലും സംഗീതധ്വനികളാലും നൃത്തച്ചുവടുകളാലും ഉണരുന്നു. നവരാത്രി കാലത്ത് അക്ഷരപുണ്യം നേടി കുരുന്നുകളുടെ പ്രവാഹമാണ് ഇവിടേക്ക്. 1995 മകൾ വർഷയുടെ വിദ്യാരംഭം കുറിച്ചതും മൂകാംബിക സൗഹൃദത്തിൽ തന്നെ. കുഞ്ഞുനാവിൽ സ്വർണം കൊണ്ട് പൂജാരിയായ അടിക അക്ഷരപുണ്യം പകർന്നു. പിന്നെ എന്റെ മടിയിലിരുന്ന് അവൾ അരിയിൽ ഹരിശ്രീ കുറിച്ചു. എനിക്ക് ആദ്യാക്ഷരത്തിന്റെ അമൃത് പകർന്നതെന്ന് അച്ഛനമ്മമാർ സാക്ഷി നിന്നു. വിദ്യാവിനോദിനിയായ മൂകാംബിക അരികിലിരുന്ന് പുഞ്ചിരി തൂകി.